الرحيم. الحمد لله رب العالمين، ولي الصالحين، مجيب الداعين، غافر ذنوب المذنبين، وقابل توبة التائبين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، إمام المتقين، الشافع يوم الدين. الصلاة والسلام عليه وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അമ്രാദുൽ ഖുലൂബി വശിഫാഉഹ എന്ന റിസാലയാണ് നാം വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഹസദ്, കൽബിന്റെ അസുഖമായ ഹസദ് എന്നതിനെ പറ്റി പറഞ്ഞ്, ആ ഹസദ് ബാധിച്ചാൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്നുള്ളത് തഖ്വയും സബറുമാണ് എന്ന് നാം പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം സഹോദരങ്ങളുടെ ഹസദ് ബാധിച്ചപ്പോൾ അദ്ദേഹം തഖ്വയും സബറും സൂക്ഷിച്ചതിന്റെ കാരണത്താൽ അദ്ദേഹത്തിനുണ്ടായ വിജയങ്ങളും മറ്റും നാം മനസ്സിലാക്കി. ഇനി പറയുന്നത്, ഹസദ് എന്ന രോഗം നമുക്കുണ്ടെങ്കിൽ, അതായത് ഹസദ് ബാധിച്ചാൽ എന്നല്ല, ഹസദ് നമുക്കുണ്ടെങ്കിലുള്ള അവസ്ഥകളെ കുറിച്ചാണ്. നാം പറഞ്ഞതുപോലെ ഹസദ് എന്നുള്ളത് എല്ലാ വെറുപ്പിന്റെയും ദേഷ്യത്തിന്റെയും ഭാഗമായി നമ്മുടെ കൽബിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ്, മാ ഖല ജസദുൻ മിൻ ഹസദിൻ ലാകിനിൽ ലഈമു ബിയദിഹി വൽ കരീമു യഖ്ഫി. അതായത് ഒരാളും തന്നെ, ഒരു ശരീരവും തന്നെ ഹസദിൽ നിന്നൊഴിവല്ല. എല്ലാ മനുഷ്യർക്കും ഇതിലേതെങ്കിലും ഒരു തരത്തിൽ, നാം നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം ആളുകൾക്കും അതുണ്ടാവും. എന്നാൽ മാന്യന്മാർ അത് മറച്ചു വെക്കും, അതിന് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ വിദ്വേഷം വെക്കുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ മറ്റുള്ളവർ, അല്ലാത്ത ആളുകൾ, അവരത് പ്രകടമാക്കുകയും ചെയ്യും. ഒരിക്കൽ ഹസനുൽ ബസറി റഹിമഹുള്ളയുടെ അടുക്കിലേക്ക് ആളുകൾ ചോദിക്കപ്പെട്ടു, പിന്നെ ഒരു മുഅ്മിന് ഹസദ് ഉണ്ടാവുമോ, മുസ്ലിമായ ഒരാൾക്ക് ഹസദ് ഉണ്ടാവുമോ? അപ്പൊ ഹസനുൽ ബസറി റഹിമഹുള്ള തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളെ കുറിച്ച് മറന്നത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ ഉണ്ടായത് ആ ഹസദായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഹസദിനെ പിന്നെ എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇനി നമുക്കുണ്ടായാൽ അതിനുള്ള പരിഹാരവും നേരത്തെ പറഞ്ഞതുപോലെ തഖ്വയും സബറും തന്നെയാണ്. ഏത് കൽബിന്റെ അസുഖത്തിനും, കൽബുമായി ബന്ധപ്പെട്ട എന്തസുഖത്തിനും പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ്: തഖ്വ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതും, സബർ, നമുക്കുണ്ടാവുന്ന ഈ കാര്യങ്ങളുടെ മേലെയുള്ള അതിയായ ക്ഷമ ഉണ്ടാവുക എന്നുള്ളതും മാത്രമാണ് ഈ പിന്നെ കൽബുമായി ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങൾക്കുമുള്ള പരിഹാരമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ഹസദ് എന്നുള്ളത് ഉണ്ടാവാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. പല രീതിയിൽ പല ആളുകൾക്ക് ഇത് ഉണ്ടാകാനുള്ള സാഹചര്യം, ഉദാഹരണത്തിന് ഷെയ്ഖ് പറയുന്നത്, സ്ത്രീകൾക്കിടയിൽ ധാരാളമായിട്ട് ഈ വിഷയം കണ്ടുവരാറുണ്ട്, ഹസദ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു ഭർത്താവിന്റെ തന്നെ രണ്ടു മൂന്ന് ഭാര്യമാരുള്ള അവർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയ്ക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഉണ്ടായിരുന്ന തരത്തിൽ, അഥവാ ഹസദിന്റെ രണ്ടാമത്തെ ഇനമായി നാം പറഞ്ഞ രീതിയിൽ അവരുണ്ടായിരുന്നു. അപ്പൊ ഒരേ ഭർത്താവിന്റെ ഒരു ഭാര്യമാരാണെങ്കിൽ അവർക്കിടയിൽ ഇത് കൂടുതലായി കാണാൻ സാധിക്കും. കാരണം അവർക്ക് അവകാശപ്പെട്ട ദിവസത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്ന് മറ്റേ ആൾക്ക് കൂടുതൽ കിട്ടിയാൽ അതിന്റെ പേരിൽ പരസ്പരം അസൂയ വെക്കുന്ന അവസ്ഥ. അതല്ലാതെ അസൂയ ഉണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തെ ഇതുപോലെ തന്നെ ഒരു കാര്യത്തെ ഒരുപാട് ആളുകൾ പങ്കുചേരുമ്പോൾ ഉണ്ടാകുന്ന, ഉദാഹരണത്തിന് പിന്നെ ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് എല്ലാവർക്കും പൊതുവായിട്ട് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിന്റെ മേലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാകും, എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഈ ഹസദ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഉദാഹരണമായി ഷെയ്ഖ് പറയുന്നതാണ്, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾക്കിടയിൽ ഉണ്ടായ അസൂയ, രണ്ട് മക്കൾക്കിടയിൽ ഉണ്ടാവുകയും അങ്ങനെ അത് കൊലപാതകത്തിലേക്ക് വരെ എത്തുകയും ചെയ്തത് ആ അസൂയയുടെ കാരണമാണ്. അതാണ് ജൂതന്മാർക്ക് മുസ്ലിമികളുടെ മേലെ ഉണ്ടായിരുന്നത്, പക കൊണ്ടുള്ള അസൂയ. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആദ്യമായി ഉണ്ടായ പാപങ്ങൾ മൂന്നെണ്ണമാണ്. സലഫുകൾ പറയാറുള്ള ഒരു കാര്യമാണ്, മൂന്ന് കാര്യങ്ങൾ. ഒന്ന് അൽ ഹിർസ്, ആർത്തി എന്നുള്ളത്. രണ്ട് അൽ കിബിർ, അഹങ്കാരം എന്ന്. മൂന്ന് അൽ ഹസദ്, അസൂയ എന്നത്. ഫൽ ഹിർസു മിൻ ആദം, ആർത്തി എന്നുള്ളത് ഉണ്ടായത് ആദി നബി അലൈഹി ഇസ്ലാമിൽ നിന്നാണ്. കാരണം സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തരത്തിലുള്ള പഴങ്ങളും വൃക്ഷങ്ങളും സൗകര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ഒരു വൃക്ഷത്തെ മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ. പക്ഷേ അതിനോടാണ് എന്തുണ്ടായത്, ആ ഒരു ആഗ്രഹം, ആ ഒരു താല്പര്യം ഉണ്ടായത്, ആ ഹറാമിനോടുള്ള താല്പര്യം, അള്ള വിരോധിച്ചുള്ള താല്പര്യം. രണ്ടാമത്തേത് വൽകിബറുമിൻ ഇബ്ലീസ്, ഇബ്ലീസിൽ നിന്നുണ്ടായ അഹങ്കാരം. മനുഷ്യനേക്കാൾ ഞാനാണ് ഉത്തമൻ എന്നുള്ള അഹങ്കാരം ഇബ്ലീസിനുണ്ടായി. മൂന്നാമത്തേത് അൽ ഹസദ്, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഹസദ് എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു അസുഖം ഹസദ് എന്നുള്ളത് എല്ലാ ആളുകളിലും ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ അത് മനസ്സിലാക്കുകയും അതിനെ ഏറ്റവും നല്ല രീതിയിൽ തഖ്വ കൊണ്ടും സബ്ർ കൊണ്ടും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം, ദബ്ബ ഇലൈക്കും ദാഅൽ ഉമമി ഖബ്ലകും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് ബാധിച്ചിരുന്ന ഒരു രോഗം, രോഗങ്ങൾ നിങ്ങൾക്കുമുണ്ട്. അൽ ഹസദ് വൽ ബഗ്ള, ഹസദ് അസൂയയാണ്, അതുപോലെ ബഗ്ള പരസ്പരമുള്ള ഒരു വിദ്വേഷം വെറുപ്പുമാണത്. വഹിയൽ ഹാലിഖ, അവ രണ്ടുമെന്ന് പറഞ്ഞാൽ വടിച്ചു കളയുന്നതാണ്. എന്നിട്ട് പറയാണ് വടിച്ചു കളയുക എന്ന് പറഞ്ഞാൽ മുടിയല്ല, അവരുത്തന്റെ ദീനിനെ തന്നെ അത് വടിപ്പിച്ച് നശിപ്പിച്ച് കളയുന്നതാണ് എന്ന്. അതുപോലെ തന്നെ ഹസദിനോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു അസുഖമാണ് അൽ ബുഖൽ, പിശുക്ക് എന്നുള്ളത്. വൈദാ ഇനദോ മിനൽ ബുഖൽ, ഒരു ഹദീസ് നമുക്ക് കാണാം, എന്ത് രോഗമാണ് പിശുക്കിനേക്കാൾ ഗൗരവമുള്ള രോഗമായിട്ട് മറ്റെന്താണുള്ളത് എന്ന്. ഹസദിനെയും പിശുക്കിനെയും പരസ്പരം ഷെയ്ഖ് ബന്ധിപ്പിക്കുകയാണ്. പിശുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്നുള്ള ഒരു നന്മ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് അവൻ സ്വയം തടയുക എന്നുള്ളത്. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നന്മ അത് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കൽ. ഇതിൽ ഹസദ് എന്നുള്ളത് ബുഹലിനേക്കാൾ, പിശുക്കിനേക്കാൾ വലിയ തിന്മയാണ്. കാരണം പിശുക്ക് അവനുമായി ബന്ധപ്പെട്ട് മാത്രമേ വരുന്നുള്ളൂ, പിന്നെ ഹസദ് പറഞ്ഞാൽ മറ്റൊരാൾക്കൂടിയും ബാധിക്കുകയാണ്. ഇവിടെ ചുരുക്കത്തിൽ ഈ മോശപ്പെട്ട ഈ അസുഖങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ നമുക്ക് തഖ്വയുണ്ടായിരിക്കണം, സബറുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. ഒരുപാട് ദുആകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല സ്വഭാവത്തിന്റെ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അഊദു ബിക മിൻ മുൻകറാതിൽ അഖ്ലാഖ് വൽ അഹ്വാ വൽ അദ്വാ, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം, ഔദു ബിക്ക, നിന്നെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു, മിൻ മുൻകറാതിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന്, വൽ അഹ്വാ, ഇച്ഛകളിൽ നിന്ന്, വൽ അദ്വാ, രോഗങ്ങളിൽ നിന്ന്. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയെ നിങ്ങൾ ഉന്നതമായ അല്ലേ മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിലാണ്. മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ദീനിൽ ഇസ്ലാം, മഹത്തരമായ ഇസ്ലാം എന്ന ദീനിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുലുഖു വൽ ഖുർആൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. അതുപോലെ ഹസൻ അൽ ബസരി റഹിമഹുള്ള പറഞ്ഞു, അദബുൽ ഖുർആൻ ഹുവൽ ഖുലുഖുൽ അദീം, ഖുർആനിൽ പഠിപ്പിക്കപ്പെടുന്ന അദബുകൾ എന്നുള്ളത് ഏറ്റവും നല്ല സ്വഭാവങ്ങളാണ്. അപ്പൊ നാം പറഞ്ഞു വന്നത്, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ പിൻപറ്റുകയും ഖുർആനിലെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന വഴി ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ചില ആളുകളുണ്ട് പരസ്പരം വിദ്വേഷം കൊണ്ട്, അവർക്ക് ഹക്ക് എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ പരസ്പര വിദ്വേഷം കൊണ്ട് മാത്രം ആ ഒരു പകയും അസൂയയും വെച്ച് നടക്കുന്ന ആളുകൾ. യഹൂദന്മാരെ പറ്റി പറഞ്ഞു, മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമ് ബഗ്യം ബൈനഹും, മുൻഗാമികൾക്ക് വേദഗ്രന്ഥവും ഇൽമും നൽകപ്പെട്ടതിന് ശേഷവും പരസ്പര വിദ്വേഷം അവരെ കുഫറിലും മുസ്ലിമികൾക്കെതിരെയുള്ള അസൂയയിലും എല്ലാം പിടിച്ചു നിർത്തുന്ന അവസ്ഥയുണ്ടായി. ഇനി സഹോദരങ്ങളെ, മുസ്ലിമികളോട് നമുക്ക് പ്രത്യേകം ഉറപ്പിക്കാനുള്ളത്. ഷെയ്ഖ് പ്രത്യേകം എടുത്തു പറയുന്നത് നമ്മൾ കേട്ട് പരിചയിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമുകളോടായി പറഞ്ഞ ചില ഹദീസുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു വലാ തബാഗദു വലാ തജാബറു വലാ തഖാതഉ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, മുസ്ലിമുകളോട് പറയാണ്, നിങ്ങൾ പരസ്പരം ശത്രുത വെക്കരുത്, പരസ്പരം ബന്ധം മുറിക്കരുത്, പരസ്പരം കച്ചവടത്തിൽ പരസ്പരം മത്സരിച്ച് ഒരാളെ മുന്നിടുന്ന അവസ്ഥ ഉണ്ടാവരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം സഹോദരന്മാരായിരിക്കണം അള്ളാഹുവിന്റെ അടിമകളെ. വലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യഹ്ജറ അഖാഹു ഫൗക തലാത്തി ലയാലിൻ, മൂന്ന് ദിവസത്ത് കൂടുതൽ ഒരു മുസ്ലിമിന് തന്റെ സഹോദരനെ ഹജർ ചെയ്യാൻ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പിണങ്ങാൻ അനുവാദമില്ല, അത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, യൽതഖിയാനി ഫയസുദ്ദു ഹാദാ വയസുദ്ദു ഹാദാ വഖൈറുഹുമ അല്ലദീ യബ്ദഉ ബിസ്സലാം, രണ്ടുപേരെ രണ്ട് പിണങ്ങിയിട്ട് കണ്ടുമുട്ടി അവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, അതിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവരാണ്. പല മുസ്ലിമുകളെ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്ലാമിന്റെ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും കൃത്യമായി ചെയ്യുന്നവരായിരിക്കും, രാത്രി നമസ്കരിക്കുന്നവർ പോലും ആയിരിക്കും, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടാകും, എന്നാൽ പരസ്പരം മിണ്ടാത്ത, പരസ്പരം വിദ്വേഷം വെച്ച് വെക്കുന്ന മുസ്ലിമീങ്ങൾ, സുബ്ഹാനല്ലാഹ്, വലിയ അപകടമാണത്. ഒരു മുസ്ലിമിന് പുറത്തു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നാം ഓരോരുത്തരും പഠിക്കാം. പരസ്പരം മുസ്ലിമീങ്ങൾ അസൂയ വെക്കുന്നവരോ ഉറപ്പ് വെക്കുന്നവരാകാൻ പാടില്ല. അങ്ങനെയുള്ളവർ നിഫാഖിന്റെ ലക്ഷണത്തിന് തുല്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല മുനാഫിഖുകളെ പറ്റി പറഞ്ഞൊരു ആയത്തിൽ നമുക്ക് കാണാം, وان منكم لمن لا يبطئن فان اصاب اصابتكم مصيبه قال قد انعم الله علي اذ لم اكن معهم شهيدا. യുദ്ധത്തിന് പോകാതെ പിന്തി നിൽക്കുന്ന മുനാഫിക്കുകൾ, അവര് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും അപകടമാണ് വെച്ചതെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഉണ്ടായതെങ്കിൽ, അവർ പറയും, അള്ള ഞങ്ങളുടെ മേലെ ഞാമത്ത് ചൊരിഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അവരൊപ്പം ഉണ്ടായില്ല. كأن لم تكن بينكم وبينه مودة يا ليتني كنت معهم فافوز فوزا عظيما. ഇനി മുസ്ലിമീങ്ങൾക്ക് വിജയം നേടി എന്തെങ്കിലും നന്മയാണെങ്കിലോ, അവർ പറയും, അവർ നല്ല സ്നേഹബന്ധം ഉണ്ടാക്കും, എന്നിട്ട് പറയും, ഞങ്ങൾ അവരൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും അതുപോലെ ഒരു വിജയം ഉണ്ടാവുമായിരുന്നല്ലോ, അതുപോലെ വലിയ കാര്യങ്ങൾ കിട്ടുമായിരുന്നല്ലോ. അതായത് മുസ്ലിമീങ്ങൾക്ക് ദോഷം വന്നാൽ അതിൽ സന്തോഷിക്കുന്ന അവസ്ഥ, മുസ്ലിമീങ്ങൾക്ക് നന്മ വന്നാൽ അത് കിട്ടിയില്ലല്ലോ എന്നുള്ളതിൽ വിഷമം ഉണ്ടാവുന്ന അവസ്ഥ, ഇത് നിഫാഖിന്റെ ലക്ഷണമാണ്. മുനാഫിക്കുകൾക്കാണ് അതുപോലെയുള്ള ലക്ഷണം ഉണ്ടാവുക. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ നമ്മുടെ സഹോദരങ്ങളായ ഒരു മുസ്ലിമിനോട്, നാം കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ, ആ ഒരു കൽബിനുടമയായാല് സ്വർഗാവകാശിയുടെ ഏറ്റവും നല്ലൊരു ലക്ഷണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ആ ഒരു ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മസലുൽ മുഅ്മിനീന ഫീ തവാദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ്. മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹത്തിലും പരസ്പരം കാണിക്കുന്ന കാരുണ്യത്തിലും പരസ്പരം കാണിക്കുന്ന ആ കൃപയിലുമെല്ലാം ഉദാഹരണം ഒരൊറ്റ ശരീരം പോലെയാണ്. ഇസ്തകാമിൻ ഹുശൈഉൻ തദാഅ ലഹുശൈഉൽ ജസദ് ബിൽ ഹുമാ വസഹ. ആ ശരീരത്തിന് ഏതെങ്കിലും ഒന്നിൽ എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പനി പിടിച്ചിട്ടും ബുദ്ധിമുട്ടും കാരണം കഷ്ടപ്പെടുന്ന അവസ്ഥ. അതുപോലെ ആയിരിക്കണം മുസ്ലിമീങ്ങൾ. വേറൊരു നാട്ടിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ വേദനയും അതിന്റെ വിഷമവും ഒരല്പമെങ്കിലും നമ്മുടെ കൽവിൽ ഇല്ല എങ്കിൽ, ചിലപ്പോൾ നമ്മൾ വാർത്തകൾ കാണും മുസ്ലിമീങ്ങൾ ഒരു നാട്ടിലെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിന്റെ ഒരു വിഷമം നമ്മുടെ കൽവിൽ ഇല്ല എങ്കിൽ നമ്മൾ സംശയിക്കണം, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്ന് സംശയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. രണ്ട് ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പോലെയാണ്. ആ കെട്ടിടത്തിന്റെ ഓരോ കല്ലുകളും എല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് ശക്തി പകരുന്നതാണ്. അതുപോലെ ആയിരിക്കണം മുഅ്മിനീങ്ങൾ എന്നുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഈ അസൂയ എന്നുള്ള രോഗം അത് നമ്മുടെ കൽബിൽ വന്നാൽ ചിലപ്പോൾ പലർക്കും അറിയുക തന്നെ ഇല്ല എനിക്കിങ്ങനെ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന്. ആ രോഗം നമ്മുടെ നന്മകളെ നശിപ്പിച്ചു കളയും, നമ്മൾ ചെയ്യുന്ന നന്മകളെ നശിപ്പിച്ചു കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൽ ഹസദു യഅക്കുലുൽ ഹസനാതി കമാ തഅക്കുലുൻ നാറുൽ ഹതബ് വസ്സദഖതു തുത്ഫിഉൽ ഖതീഅ കമാ യുത്ഫിഉൽ മാഉൻ നാർ. ഹസദ് എന്നുള്ളത് ഒരുത്തന്റെ നന്മയെ തിന്നുകളയും, ഏതുപോലെ ഒരു തീ വിറകിനെ തിന്നുന്നത് പോലെ, കത്തിച്ച് ആ ഒന്നുമല്ലാതാക്കുന്നത് പോലെ അവന്റെ സൽക്കർമ്മങ്ങളെ അസൂയ ഇല്ലാതാക്കി കളയും. രഹസ്യമായ സദഖ എന്നുള്ളത് അവന്റെ പാപങ്ങളെ കെടുത്തിക്കളും. ഏതുപോലെ? ഒരു വെള്ളം തീയിനെ കെടുത്തുന്നതുപോലെ. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ പിന്നെ ഹസദ് എന്നുള്ള അസുഖത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നവരായിരിക്കണം. പരസ്പരം മുഅ്മിനീങ്ങളോട് മുസ്ലിമീങ്ങളോട് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു വിദ്വേഷം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വെറുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, അത് അവരോട് ഏറ്റവും നല്ല രീതിയിൽ തീർക്കാൻ നാം പഠിക്കണം. അതല്ലാത്തൊരു പിശുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇതിനോടൊരു പിശുക്ക് നമുക്കുണ്ടെങ്കിൽ, അത് വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലേ, വമയ്യൂ ഖശുഹ നഫ്സിഹി ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ. സ്വന്തത്തിന്റെ ആ പിശുക്കിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത് അവനാണ് വിജയികൾ എന്നുള്ളത്. ഈ ശുഹ എന്നുള്ളത്, അതായത് സ്വന്തത്തെ ഒരു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്കൊരു നന്മ വരുത്താൻ സ്വന്തം സമ്മതിക്കാതെ പിടിച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടായി എങ്കിൽ അത് വലിയ ദുൽമിലേക്കും അപകടത്തിലേക്കും നയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇയ്യാകും വശുഹ ഫഇന്നഹു അഹ്ലക മൻ കാന ഖബലകും. ശുഹനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ആ ഒരു പിശുക്കിനെ, ആ ഒരു മനസ്സിന്റെ ഒരു ആ ഒരു അവസ്ഥ, ഒന്നിന് നന്മയ്ക്കില്ലാത്ത പിടിച്ചു വെക്കുന്ന അവസ്ഥ, അത് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചതാണ്. അങ്ങനെ ശുഹ വന്നാൽ അമാവും ബിൽ ബുഹുൽ, അത് പിശുക്കിനെ കൽപ്പിക്കും. ഫബഹിലു, അങ്ങനെ അവർ പിശുക്ക് കാണിക്കും. വാമറഹും ബിൽ ദുൽം, അങ്ങനെ അത് ദുൽമിനെ കൽപ്പിക്കും, ദുൽമ ചെയ്യാൻ കൽപ്പിക്കും. ഫവലമു, അങ്ങനെ അവർ ദുൽമ ചെയ്യും. വാമറഹും ബിൽ ഖത്വീഅ, അങ്ങനെ അവർ ബന്ധങ്ങൾ മുറിച്ചു കളയാൻ വേണ്ടി കൽപ്പിക്കും. ഫഖത്വഊ, അങ്ങനെ ബന്ധം മുറിച്ചു കളയുന്ന അവസ്ഥ. ഈ മനസ്സിന്റെ ഈ ഒരു പിശുക്ക് ആളുകൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. പൊതുസമൂഹത്തിൽ ധാരാളം ആളുകൾ കാണാം, ഞാൻ അവനോട് മിണ്ടില്ല, എനിക്ക് പറ്റില്ല, ഞാനെങ്ങനെ ചെയ്യുക. ആ രീതിയിൽ അസൂയ കാരണം മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ഒരു ബന്ധമില്ലാതെ ആ അവസ്ഥ വന്നാൽ അത് പിന്നീട് അക്രമം ചെയ്യുന്നതിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സ്വഭാവം നമ്മൾ മാറ്റണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുന്ന സമയത്ത് ധാരാളമായി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഖനീ ശുഹ നഫ്സി, എന്റെ നഫ്സിന്റെ ഈ ശുഹയിൽ നിന്ന് അള്ളാഹ് എന്നെ രക്ഷിക്കണമേ. അപ്പൊ ഇത് കേട്ടൊരു വ്യക്തി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര അധികം ഈ ശുഹയിൽ നിന്ന് ഇത് ദുആ ചെയ്യുന്നത് എന്താണ്? അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു പറഞ്ഞു, ഒരുത്തന്റെ കൽബിൽ, ഒരുത്തന്റെ ശ്രദ്ധത്തിൽ ഈ ശുഹ ഉണ്ടായാൽ, ഈ പിടിച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ദുൽമിലേക്കും, അത് ബന്ധം മുറിക്കുന്നതിലേക്കും, അതുപോലെ തന്നെ ഹസദിലേക്കും ദുൽമിലേക്കും എല്ലാം നയിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അസൂയ എന്നുള്ളത് ദുൽമിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഓരോ ഘട്ടം ഘട്ടം കടന്നിട്ട്. അതുകൊണ്ട് നാം ഈ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ബന്ധം നന്നാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ദുആ ചെയ്യുകയും ചെയ്യുക. ഷേഖുവിടെ ഹസദുമായി ബന്ധപ്പെട്ട ഫസ്ല് ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിലെ അവസാനത്തെ ഫസ്ൽ, മർദു ശഹവതി വൽ ഇഷ്ഖ്, ഷഹവത്തിന്റെയും ഇഷ്കിന്റെയും അസുഖം, കൽബിനെ ബാധിക്കുന്ന അസുഖം. ഷേഖ് തുടങ്ങുന്നത്, കഴിഞ്ഞ ഫസ്ലിൽ നമ്മൾ പറഞ്ഞു, അതായത് ഈ അസൂയയും പിശുക്കും അതുപോലെ ഷഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങളോട് വെറുപ്പുണ്ടാവുക എന്നുള്ളതാണ് ആ അസുഖങ്ങൾ. അസൂയ, പിശുക്ക് അതുപോലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ഉപകാരമുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ കൽബിന് ഉപകാരമുള്ള കാര്യങ്ങളോട് വെറുപ്പുണ്ടാവലാണ്. ഇഷ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷഹവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ കൽബിന് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളോടുണ്ടാകുന്ന ഹുബ്ബാണ്. അതായത് ഹസദ് ബുഹ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന്റെ കൽബിന് ഉപകാരമുള്ള കാര്യങ്ങളോടുള്ള വെറുപ്പ്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ, കൽബിന് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളോടുള്ള ഹുബ് എന്നുള്ളത്. ഇഷ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറളു നഫ്സാനിയും, അതൊരു സൈക്കോളജിക്കൽ ഡിസീസാണ്, ഒരു പിന്നെ സൈക്കോളജിക്കൽ ഡിസീസ്, മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആ അസുഖം വർദ്ധിച്ചു വന്നാൽ, ഇഷ്ക് ഒരുത്തിന് ബാധിച്ച് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അത് അവന്റെ ശരീരത്തിലേക്ക് മാറും. അങ്ങനെ മെലങ്കോളി, മെലങ്കോളി പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ മെലങ്കോളിയുടെ അറബിയിൽ മെലഹോളി എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് കാണുന്ന ഒരു അസുഖമാണ്, സൈക്കോളജി ഡിസീസാണ് മെലങ്കോളി എന്ന് പറഞ്ഞാൽ. അതായത് പ്രത്യേകിച്ചൊരു വികാരവും ഇല്ലാത്ത, നമ്മൾ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നതിന്റെ വേറൊരു തരം, ഷേഖ് അത് എഴുതിയിട്ടുണ്ട്. അതുപോലെയുള്ള അസുഖങ്ങൾക്ക് അത് ബാധിക്കും, അതുപോലെ വസ്വാസുകൾക്ക് മറ്റ് പല രോഗങ്ങൾക്കും അത് നയിക്കും. ഇവിടെ നമ്മുടെ ചർച്ച എന്താണ്? കൽബുമായി ബന്ധപ്പെട്ടുള്ള രോഗം. അപ്പൊ എത്രത്തോളമാണ് ഇഷ്ക് കൽബിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, അന്യ സ്ത്രീകളുമായി ഒരുപാട് ബന്ധപ്പെടാൻ മിക്സഡ് കോളേജുകളിൽ പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സൗകര്യമുള്ളവർ, ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ഇഷ്കുമായി പരീക്ഷിക്കപ്പെടുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിം യുവത്വത്തെ, സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ അസുഖം ഒരു ആഷിക് ഇഷ്ക് ബാധിച്ച ഒരുത്തൻ, അവനെ സംബന്ധിച്ചിടത്തോളവും അവന് എപ്പോഴും മഷൂക്ക് ഏതിനോടാണോ ഇഷ്ക് ബാധിച്ചത് അതുമായി എപ്പോഴും എന്തെങ്കിലും ബന്ധത്തിലാവാനാണ് ആഗ്രഹം ഉണ്ടാവുക. ഒന്നുകിൽ കാണാൻ, അല്ലെങ്കിൽ കേൾക്കാൻ, അല്ലെങ്കിൽ സംസാരിക്കാൻ, ഒന്നുമില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള, അവൻ എന്തിനോടാണോ ഇഷ്ക് ബാധിച്ച് അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകുക എന്നുള്ളതായിരിക്കും. പക്ഷേ ആ ചിന്തയിൽ മുഴുകുക വഴി അവൻ കൂടുതൽ കൂടുതൽ ആ കൽബിന് രോഗം ബാധിപ്പിക്കുന്ന അവസ്ഥയായിരിക്കും. ഇഷ്കിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇഷ്ക് ബാധിച്ച ഒരാൾക്ക്, ഇപ്പൊരു ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇഷ്ക് ബാധിച്ചു എന്ന് വിചാരിക്കാം. ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ ഇഷ്ക് ബാധിച്ച സ്ത്രീയെ കാണാനും കേൾക്കാനും അതിയായ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സംസാരിക്കാനുമെല്ലാം അവൻ വിചാരിക്കുക അവന്റെ മനസ്സ് ശരിക്ക് ഇഷ്ക് ബാധിച്ചാൽ ഭയങ്കര അവസ്ഥയായിരിക്കും. പിന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി ദവാ ഇഷ്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. ഇബ്നു ജൗസി റഹിമഹുള്ളാഹി ദമ്മുൽ ഹവാ ഇഷ്കുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. അതെല്ലാം പിന്നെ ഉപകാരപ്രദമായ കിതാബുകളാണ് ഈ വിഷയത്തിൽ. ഇവിടെ ഇഷ്ക് ബാധിച്ചാൽ യഥാർത്ഥത്തിൽ അവന്റെ കൽബ് കത്തുന്ന അവസ്ഥയായിരിക്കും. ദാവൂദ് ദവാഹിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി വിശദീകരിക്കുന്നുണ്ട് അവസ്ഥയെ. അപ്പൊ ഇവൻ ആഗ്രഹിക്കുക ഇവൻ ഇഷ്ക് ബാധിച്ച ആളോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം, കാണണം, എന്തെങ്കിലും ഒരു തരത്തിലൊരു ബന്ധം നിലനിർത്തണം. പക്ഷെ യഥാർത്ഥത്തിൽ ആ കാലും സംസാരിക്കലും ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഒരു ചാറ്റ് ചെയ്യലും മെസ്സേജ് അയക്കലും കൂടുതൽ അവന്റെ അസുഖം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അവൻ വിചാരിക്കുക എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട് എന്നാണ്, പക്ഷെ അത് കൂടുതൽ പ്രശ്നമാക്കുക. ഏതുപോലെ എന്ത് അഡിക്ഷനും പോലെയാണ്, ഒരു സിഗരറ്റ് വലിക്കുന്നവനെ പോലെ. സിഗരറ്റ് വലിക്കുന്ന ഒരുത്തിന് ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞ് നിർത്തിയാൽ അവന് പിന്നെ വിചാരിക്കുന്നു വലിക്കില്ല തീരുമാനിച്ച ഒരുത്തിനെ, പക്ഷേ അവൻ അടുത്തത് വലിക്കാൻ ഭയങ്കരമായി അസ്വസ്ഥമായിരിക്കും. ശരീരം അതിനൊക്കെ ആവശ്യപ്പെട്ട് മനസ്സുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടും. അപ്പൊ അവൻ വിചാരിക്കുക ഈ ഒരു ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാൻ അടുത്തൊരു സിഗരറ്റ് വലിക്കാമായിരിക്കും. പക്ഷെ അടുത്തത് വലിച്ചാൽ എന്താണ്ടാവുക, അവന് കൂടുതൽ ബുദ്ധിമുട്ട് കൂടുകയെ ചെയ്യുക. അതവന് മനസ്സിലാവില്ല, അവൻ അതിലേക്ക് വീണ്ടും വീണ്ടും മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുപോലെയാണ് ഇഷ്ക് ബാധിച്ചവൻ. ഇബ്നു തൈമിയ റഹിമഹുള്ളാഹിയും ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ഈ മറ്റുള്ള എന്തൊരു അഡിക്ഷനേക്കാളും, മദ്യമാവട്ടെ മറ്റുള്ള എന്ത് ലഹരിയുമാവട്ടെ, അതിനേക്കാൾ ഏറ്റവും വലിയൊരു ലഹരിയാണ് ഇഷ്ക് എന്നുള്ളത്. പല കവിമാരും എഴുതുന്ന പിന്നെ ഒരു ഇഷ്ക് ബാധിച്ചവന് കുറെ കാലത്തേക്ക് അത് അവന്റെ ഉള്ളിൽ നിന്ന് പോവില്ല. മദ്യപിച്ചോ മറ്റോ ബുദ്ധി മറഞ്ഞവന് കുറച്ച് കഴിഞ്ഞാൽ ബോധം തിരിച്ചു കിട്ടും. വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതൃക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നാം പറഞ്ഞത് അവൻ അതിന്റെ ചിന്തയിൽ എപ്പോഴായിരിക്കും, അത് കൽബിന് വല്ലാത്ത രോഗം ബാധിക്കും. ഈ രോഗം മാറുക എന്നുള്ള ഇതിനുള്ള പരിഹാരം എന്താണ്? രോഗം മാറാൻ എന്താ ചെയ്യേണ്ടത്? ആ രോഗം മാറിക്കിട്ടണം. ഇവിടെ ഹുബ് ബാധിച്ചവന് ആ ഹുബ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഇനി എന്താണ് ഇഷ്ക് എന്നാണ് ഷെയ്ഖ് പറയുന്നത്? ചില ആളുകൾ ഇഷ്ക് എന്താണെന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞു, ബാബുൽ ഇറാദത്ത്, ഒരുത്തന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട് ആഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് മഷഹൂറായ ഇഷ്കിന്റെ തഅരീഫ്. എന്നാൽ ചില ആളുകൾ പറഞ്ഞു അതൊരു സ്വപ്നം അല്ലെങ്കിൽ ഫാന്റസി ചിന്ത, തസവ്വുറാത്ത്, അവൻ ചിന്തിച്ചുണ്ടാക്കുന്ന ഫസാദായ ചിന്തകളാണ് എന്ന് പറഞ്ഞു. എന്ത് തന്നെയായാലും ചില സൂഫികൾ പറയാറുള്ളത് പോലെ ഒരിക്കലും സൂഫികൾ ഇഷ്ക് എന്നുള്ള പദത്തെ അള്ളാഹുവിനോട് ചേർത്തി പറയാറുണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ക് എന്ന് പറയാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് യോജിച്ച കാര്യമല്ല ഇഷ്ക് എന്നുള്ളത്. ഇഷ്ക് എന്നതിന് ഒരു പരിധിയില്ലാത്ത വികാരമാണത്. അതിന് ഷഹവത്തും ബാക്കിയുള്ളതെല്ലാം ചേരാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഹുബ്ബാണ് ഉണ്ടാവേണ്ടത്, ഇഖ്ലാസോടുകൂടിയുള്ള ഹുബ്ബ്. ഇഷ്ക് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചേർത്തി പറയാൻ പറ്റില്ല. കാരണം അതൊരു മോശപ്പെട്ട വികാരമായിട്ടാണ് പലരും നമ്മൾ പറയാറ്. അതിന് ഷെയ്ഖ് പറയാണ്, ഉറഫിൽ നാട്ടു ആചാരത്തിൽ ഇഷ്ക് എന്ന് പറഞ്ഞാൽ രണ്ടാളുകളോടുണ്ടാവുന്നതിനാണ് പറയുക. ഒന്ന്, സ്ത്രീകളോടുണ്ടാവുന്നതിന്. രണ്ട്, മീശ മുളക്കാത്ത താടി മുളക്കാത്ത ആൺകുട്ടികളോട് അമ്രദുകളോട് ഉണ്ടാകുന്ന ഈ രണ്ടു പേരോട് ഉണ്ടാകുന്നതിനാണ് ഇഷ്ക് എന്ന് പറയാറുള്ളത്. അപ്പോ ഒരു അന്യസ്ത്രീയോടുണ്ടാവുന്ന ഹുബിന്, അല്ലെങ്കിൽ ഒരു പിന്നെ ഇതുപോലെയുള്ള അമ്രദുകളായ കുട്ടികളോട് ആ കുട്ടികളെ കാണാനും സ്പർശിക്കാനും എല്ലാം ഉണ്ടാകുന്ന താല്പര്യം, ഇതിനാണ് ഇഷ്ക് എന്ന് പറയുന്നത്. അത് മദ്മൂമാണ്, അത് ആക്ഷേപിക്കപ്പെട്ടുള്ളതാണ്, അതൊരിക്കലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. ഇനി ഈ ഇഷ്കിന്റെ അവസ്ഥ, അതൊരു അന്യസ്ത്രീയോടാണെങ്കിലുള്ള അപകടം നമുക്കറിയാം. ആ ഇഷ്ക് തന്നെ നമുക്ക് അനുവദിക്കപ്പെട്ടവരോട് പോലും പരിധി വിട്ടാൽ അത് അപകടമാണ്. ഷെയ്ഖ് പറയാണ് ഇന്നത്തെ കാലത്ത് കാണുന്നത് പോലെ ചില ആളുകൾ, രണ്ട് ഭാര്യമാരുണ്ടാകും, അപ്പോൾ ഒന്നാമത്തെ ഭാര്യയിലുള്ള മകനോടും ഭാര്യയോടും എല്ലാം അനീതി കാണിക്കുന്ന അവസ്ഥ, രണ്ടാമത്തെ ഭാര്യയോടുള്ള ഇഷ്കിന്റെ ആധിക്യം കൊണ്ട്.
അത് ദീനിന്റെ നിയമങ്ങൾ പോലും അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. എത്രത്തോളം എത്ര അനന്തരാവകാശമായിട്ടുള്ള സ്വത്ത് നൽകുമ്പോൾ അക്രമം കാണിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്വത്ത് ചെലവഴിക്കുന്നിടത്ത് അക്രമം കാണിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടി, ഒരു ഭാര്യ ഉണ്ടെങ്കിൽ കൂടി ആ ഭാര്യയോടുള്ള ഇഷ്ക കാരണത്താൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന, ഹറാമായ രീതിയിൽ സമ്പാദിക്കുന്ന, അങ്ങനെ ദീനും ദുനിയാവും ഒക്കെ നശിപ്പിക്കുന്ന അവസ്ഥ. ഇവിടെ ഹലാലായ ഭാര്യയാണെങ്കിൽ പോലും ഇഷ്ക് ഹറാമായതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായാൽ അത് വിരോധിക്കപ്പെട്ടതാണ്. അപ്പൊ ഷേഖ് ചോദിക്കുകയാണ്, എന്നാൽ ഫകൈഫ ഇഷ്കുല്ല ജിനബി, പിന്നെ എങ്ങനെയാണ് ഒരു അന്യ സ്ത്രീയോടുള്ള ഇഷ്കിന്റെ അവസ്ഥ? ഹറാമായിട്ടുള്ള ഒരു അന്യ സ്ത്രീയോടോ അല്ലെങ്കിൽ ഒരു പിന്നെ അമൃതിനോട് ഉണ്ടാകുന്ന ഇഷ്കിന്റെ അവസ്ഥ എന്തായിരിക്കും? വളരെ ഗൗരവത്തിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നാം ഓരോരുത്തരും ധാരാളമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. കാരണം പുരുഷന്റെ മനസ്സ് എപ്പോഴും അതിനോട് ആഗ്രഹിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്ത്രീകളോട് പറഞ്ഞു, ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയതുമ അല്ലദീ ഫീ ഖൽബിഹി മർദ്. നിങ്ങൾ ഒരു പുരുഷനോട് മറക്കപ്പുറത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ സംസാരത്തിലൊരു മൃദുലത, ഒരു മൃദുലമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കരുത്. കാരണം കൽബിൽ രോഗമുള്ള ആളുകൾക്ക് ആ ഒരു ആഗ്രഹം, വ്യഭിചാരത്തിനോടുള്ള ഒരു താല്പര്യം, ആഗ്രഹം ഉണ്ടാകുമെന്നുള്ളത്. കാരണം ഈ ഇഷ്ക് എന്നുള്ള കാര്യം ഉണ്ടാകുന്ന മേഖലകളിൽ പെട്ടതാണ്. ഒരുത്തന്റെ നോട്ടം, സംസാരം, അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഓരോ രീതിയിൽ ഇത് ബാധിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്ക് നമുക്ക് ബാധിച്ചാൽ നമ്മൾ കഴിവിന്റെ പരമാവധി അത് നമ്മുടെ കൽബിനകത്ത് പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന കാര്യമാണ്, ഒരു അന്യസ്ത്രീയെ കാണുമ്പോൾ, അന്യ പിന്നെ ഒരു സൗന്ദര്യമുള്ള സ്ത്രീയെ കാണുമ്പോൾ, കാണേണ്ടി വരുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു കൽബിൽ നമ്മളോട് തോന്നുന്ന ആഗ്രഹം, അതൊരു സംസാരത്തിലേക്കോ പ്രവർത്തനത്തിലേക്കോ നയിക്കാതെ പിടിച്ചു വെക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഒരു ഹദീഫ് ഇബ്നു തൈമിയ റഹിമഹുള്ള ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇതേ ഹദീഫ് അദ്ദാവ് ദവായിൽ ഇബ്നു ഖൈം റഹിമഹുള്ള കൂടുതൽ ഇതിന്റെ ആശയം വിശദീകരിക്കുന്നുണ്ട്. ദാവുദ്ദവായിന്റെ ഏറ്റവും അവസാനത്തെ ബാബ് എന്നുള്ളത് ഈ ഹദീസിന്റെ വിശദീകരണമാണ്. പക്ഷേ ഈ ഹദീസിന്റെ ഇസ്നാദ് സനദ് ളഈഫാണ്. പക്ഷേ ആശയം കൊണ്ട് ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ അന്ന മൻ ആശഖ ഫഅഫ വകതമ വസബറ ഥുമ്മ മാത കാന ഷഹീദൻ. ആരെങ്കിലും ഒരു ഇഷ്ക് ബാധിച്ചാൽ, ആർക്കെങ്കിലും ഒരു ഇഷ്ക് കൊണ്ട് ബാധിച്ചാൽ, അവൻ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിച്ചു, അവൻ അത് മറച്ചുവെച്ചു, അതിൽ ക്ഷപിച്ചു, അങ്ങനെ അവൻ മരണപ്പെട്ടാൽ അവൻ ഷഹീദിന്റെ അവസ്ഥയിലാണ്, ഷഹീദായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. ഈ ഹദീസ് ളഈഫാണ്. പക്ഷേ ഇതിന്റെ ആശയങ്ങൾ ഒരുപാട് തരത്തിൽ പിന്നെ ഇബ്നു ഖൈം റഹിമഹുള്ളാഹിന്റെ റൗളത്തുൽ മുഹിബ്ബീൻ പോലെയുള്ള കിതാബുകൾ വിശദീകരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം തന്നെ പറയുന്നത് ഇത് ദുർബലമാണെങ്കിലും, ഇതുകൊണ്ട് നമുക്ക് തെളിവെടുക്കുന്നില്ല എങ്കിലും ഇതിന്റെ ആശയം ശരിയാണ്. കാരണം ഒരു തെറ്റിനോട് താല്പര്യം തോന്നുകയും അത് കൽബിൽ ഉണ്ടാവുകയും ചെയ്തിട്ട് അത് മറച്ചു വെച്ച്, ക്ഷമിച്ച്, അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ നമ്മൾ അതിനെ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം ലഭിക്കുന്നതാണ്. കാരണം അവൻ ക്ഷമയെ അവലംബിച്ചിരിക്കുകയാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള തന്നെ അദ്ദേഹത്തിന്റെ ഖായിദത്തുൻ ഫിൽ മഹബ്ബ അങ്ങനെ ഒരു കിതാബുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ നോട്ടം നോക്കിയിട്ട് മറ്റുള്ളവരോട് ഇഷ്ക തോന്നുന്നതിന്റെ അവസ്ഥയുടെ ദുർബലത എത്രത്തോളമാണെന്ന്. കാരണം മറ്റുള്ള ആരെങ്കിലും അന്യ ഒരു സ്ത്രീയെ നമുക്ക് കണ്ടിട്ട് നമുക്കൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ അവൻ ഏറ്റവും വലിയൊരു വിഡ്ഢിയാണ്. കാരണം അവനൊരിക്കലും അവൻ കാണുന്ന ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. അവൻ ലഭിക്കുന്നില്ല എന്നുള്ള നിരാശ അവനുണ്ടാവും. അതിനു പുറമെ ഇത് നോക്കി ആസ്വദിച്ചു എന്നുള്ളതിന്റെ വിഷമം വേറെ ഉണ്ടാവും. അവന്റെ കൽബിൽ ഏറ്റവും ദോഷമാണത്, ഏറ്റവും ദോഷം ഉണ്ടാവുക. നമ്മൾ കാണുന്ന ഒന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല, അത് യാഥാർത്ഥ്യമല്ല. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും എന്നിട്ടും അത് നോക്കുക എന്നുള്ളത് കൂടുതൽ വിഷമമാണ് നമ്മുടെ കൽബിന് ബാധിക്കുന്നത്. ഇവിടെ ഷെയ്ഖ് വീണ്ടും ഈ ആയത്ത് കൊടുക്കുകയാണ്, കൽബിന്റെ ഏത് രോഗത്തിനുമുള്ള മരുന്ന് എന്നുള്ള നിലക്ക് തന്നെ ഇഷ്ക കൊണ്ട് ബാധിച്ചവനും തഖ്വയും സബറും മുറുകെ പിടിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കാൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ഏതൊരാൾ എന്ത് ഹറാം ഒഴിവാക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വതആല അതിനേക്കാൾ ഉത്തമമായതിനെ അവന് കൊടുക്കും. അത് അല്ലാഹുവിന്റെ സുന്നത്താണ്. ഇബ്നു ഖൈം റഹിമഹുള്ള പറഞ്ഞതുപോലെ ആളുകൾ പാപത്തിൽ വീഴുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള അറിവില്ലായ്മ. കാരണം അവനൊരു തിന്മ അത് ചെയ്താൽ ആ ചിന്മ ഒഴിവാക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു തിരിച്ചു തരുമെന്നുള്ള ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവനില്ലാത്ത കൊണ്ടാണ് ഒരുത്തിനൊരു പാപം ചെയ്യുക. രണ്ടാമത്തേത്, അവൻ ശഹവത്ത് കൊണ്ട് അധികം കീഴ്പ്പെട്ടുകൊണ്ട്. അതായത് അവന്റെ ശഹവത്ത് അത്രത്തോളം ശക്തപ്പെട്ടിട്ട് ശക്തിയാക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അവന് അറിവുണ്ടെങ്കിൽ കൂടി അവനവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല, അവൻ ആ തിന്മയിൽ പെട്ടുപോകും. അത് നമ്മൾ ആദ്യം അതിനെ നിയന്ത്രിക്കണം, അത് വേറെ വിഷയങ്ങൾ. ഇവിടെ ഈ ആയത്തിനെ നമ്മൾ കൂടുതൽ പഠിക്കണം. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ആരാണോ തഖ്വയുള്ളവനാകുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത് ജീവിതം കാത്തുസൂക്ഷിക്കുന്നത്, വയസ്ബിർ ക്ഷമ അവലംബിക്കുന്നത്, അവന്റെ സ്വന്തത്തെ ഹബ്സിനെ പിടിച്ചു വെക്കുന്നത്, ഇഹ്സാൻ ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പാഴാക്കി കളയില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ فان الجنه هي الماوى واما من خاف مقام ربه തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ ആ നിൽക്കുന്ന സ്ഥാനത്തെ ആലോചിച്ച് അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ളത് ആലോചിച്ച് ഭയപ്പെട്ടുകൊണ്ട് ونهى النفس عن الهوى തന്റെ ഇച്ഛകളിൽ നിന്ന് മ്ലേച്ഛമായ ഇച്ഛകളിൽ നിന്ന് നഫ്സിനെ പിടിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ആ ഇച്ഛകളെ വിരോധിക്കുന്നത് നഫ്സിന്റെ മേലെ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവനുള്ള സ്ഥാനം അത് സ്വർഗമാണ്, അവനുള്ള സ്ഥാനം അത് സ്വർഗമാണ്. ഇഷ്ക് കൊണ്ട് ബാധിച്ചവർ സ്വയം ധാരാളമായി ഈ കാര്യം ചിന്തിക്കണം. ഇനി ഈ ഇഷ്ക് കൊണ്ട് ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹസദ് കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ബാധിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യും അതിന്റെ മേലെ. ഉദാഹരണത്തിന് ഹസദ് കൊണ്ടൊരുത്തം ബാധിച്ചു, തന്റെ അയൽവാസിയോട് ഹസദ് വന്ന ഒരുത്തൻ, അവൻ തന്റെ അയൽവാസിയോടുള്ള ഹക്കുകൾ വീട്ടില്ല. അയൽവാസിക്ക് ഇവന്റെ മേലെ കുറച്ച് അവകാശങ്ങളുണ്ട്, നമ്മളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളുണ്ട് അയൽവാസികൾക്ക്, അത് അയൽവാസികളുടെ അവകാശമാണ്, നമ്മൾ കൊടുക്കേണ്ടതാണ്. അസൂയെ ബാധിച്ചു കഴിഞ്ഞാൽ ഇവനത് നൽകില്ല എന്ന് മാത്രമല്ല, അവനോടുള്ള ശത്രുതയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പ്രവർത്തിക്കുന്ന അവസ്ഥയിലായിരിക്കും. അതുപോലെ ഇഷ്ക് ബാധിച്ചു കഴിഞ്ഞാൽ, ഏതൊന്നിനാണോ അവൻ ഇഷ്ക് ബാധിച്ചത് അതിനു വേണ്ടി അവൻ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. അത് ഹറാമായതുണ്ടാവും, ചിലപ്പോൾ കൽപ്പിക്കപ്പെട്ടതുണ്ടാവും. ചില യുവാക്കൾ നമുക്ക് കാണാൻ സാധിക്കും, അവന് ഇഷ്ക് ബാധിച്ച ഏതെങ്കിലും പെൺകുട്ടി, ആ പെൺകുട്ടി പറഞ്ഞതിന്റെ പേരിൽ അവൻ നമസ്കരിക്കുന്നുണ്ടാവും, ആ പെൺകുട്ടി പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടാവും, ആ പെൺകുട്ടി പറഞ്ഞാൽ അവൻ എന്ത് ഹറാമും ചെയ്യും. കാരണം അവനത് ബാധിച്ചിരിക്കുകയാണ്, ഇത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതല്ല. ഉലമാക്കൾ ഇബ്നു തൈമിയ റഹിമഹുള്ള എല്ലാം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, ഇഷ്കിന് നാല് മർത്തബകളുണ്ട്. നാല് മർത്തബ, അതിൽ ഏറ്റവും ഉന്നതമായത് തയമ്മന എന്ന് പറയും, അത് ഇബാദത്താണ്. ഇഷ്കിനെ ഷിർക്കിനോടാണ് ഉപമിച്ചിട്ടുള്ളത്, അത് ഇബാദത്താണ്. ആരോടാണോ അത് ബാധിച്ചിട്ടുള്ളത് അതിനോട് ചെയ്യുന്ന ഇബാദത്ത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ കൽബ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഹുബ്ബുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കൽബ് അതുകൊണ്ടല്ലാതെ സമാധാനമടയില്ല. കൽബ് സൃഷ്ടിച്ചിട്ടുള്ളത് ലിയാജലി ഹുബ്ബില്ല, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഫിത്രത്ത്, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ജനിക്കുന്നത് ഫിത്രത്തിലാണ്. ആ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഹുബ്ബ് കൊണ്ട് നടക്കാനാണ്. അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ് നമ്മുടെ കൽബുകളിൽ നിറയേണ്ടത്. ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ, അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ സൃഷ്ടിച്ച ഫിത്രത്താണത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഉള്ള ഹുബ്ബാണ് ആ കൽബിൽ ഏറ്റവും ധാരാളമായിട്ട് നിറയേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിച്ചത് ആ ഫിത്രത്ത് കൽബിൽ സ്ഥിരപ്പെടുത്താനാണ്, ആ ഫിത്രത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താനാണ്. ആ ഫിത്രത്തുണ്ടെങ്കിൽ മറ്റ് എന്തൊരു തിന്മയും നമുക്ക് തിരിയാൻ പറ്റും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹുബ്ബ് കൽബിൽ നിറഞ്ഞവൻ അവൻ വേറൊന്നിന്റെ ഇഷ്കിൽ പെടില്ല. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ശരിയായിട്ടുള്ളവൻ വേറൊന്നിനോട് ഇഷ്ക് ബാധിക്കുന്ന അവസ്ഥ അവനുണ്ടാവില്ല. ആർക്കെങ്കിലും ഇഷ്ക് കൊണ്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഇഖ്ലാസും അവന്റെ അള്ളാഹുവിനോടുള്ള ഹുബ്ബും ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ ആലോചിച്ചു നോക്കിയും, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ആ സ്ത്രീക്കുണ്ടായിരുന്ന ഹുബ്ബ് അല്ലെങ്കിൽ ഇഷ്ക് അത് അങ്ങേയറ്റത്തായിരുന്നു എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ഷഗഫ് എന്ന് പറഞ്ഞാൽ കൽബിന് പുറത്തുണ്ടാകുന്ന പെരീക്കാഠ്യം എന്നുള്ള തൊലിക്കാണ് അറബിയിൽ ഷഗഫ് എന്ന് പറയുക. അത്രത്തോളം കൽബിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള ഹുബ്ബ് ആ സ്ത്രീയെ ബാധിച്ചിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട്. പക്ഷെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞത് എങ്ങനെയാണ്? അല്ലാഹു തആല പറഞ്ഞു കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിന മുഖ്ലസീൻ. അങ്ങനെയാണ് നമ്മുടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് നാം ചില ആളുകളിൽ നിന്ന് ഈ തിന്മകൾ ഈ മ്ലേച്ഛതകൾ തെറ്റിച്ചു കളയുന്നത്. തീർച്ചയായിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം എന്റെ ഇഖ്ലാസുള്ള അടിമകളിൽപ്പെട്ടതായിരുന്നു. എന്നാൽ ആ സ്ത്രീയോ ഇമ്രത്തു അസീസോ അവർ മുശ്രിക്കത്തായിരുന്നു, അവരുടെ നാട് ഷിർക്കിന്റെ നാടായിരുന്നു. ആ മുശ്രിക്കത്തായ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഇഷ്കുണ്ടാവൂല. അതുകൊണ്ട് തന്നെ മറ്റുള്ളതിനോടുള്ള ഇഷ്ക് കൊണ്ട് അത് ബാധിക്കപ്പെട്ടു. അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമുക്ക് മറ്റെന്തിനോടെങ്കിലും ഇഷ്ക് ബാധിക്കുന്നുണ്ട് എങ്കിൽ, മറ്റെന്തിനോടെങ്കിലും ഇഷ്ക് അധികമായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമുക്കുള്ള ഇഷ്കിന്റെ എന്തോ ഒരു കുറവ് മൂലം മാത്രമാണ് അത് സംഭവിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇഷ്കിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താണ് പ്രവർത്തിക്കുക എന്നോ അവൻ എന്താണ് ചെയ്യുക എന്നോ ഒന്നും അറിയാൻ പറ്റൂല. പിന്നെ ഷെയ്ഖ് ഒരു പിന്നെ കവിത കൊടുക്കുന്നുണ്ട്, ചില പിന്നെ ഒരു ലൈല മജ്നു എന്നുള്ള ചരിത്രത്തിന്റെ ആ ഒരു കഥയുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞൊരു കവിതയാണ്. അഹബ്ബ ലിഹുബ്ബിഹ സൂദാന അഹബ്ബ ലിഹുബ്ബിഹ സൗദൽ കിലാബി. അവൾക്ക് അവന് അവളോടുള്ള കറുത്ത ഒരു പെണ്ണായിരുന്നു, സുഡാനിയായ ഒരു പെണ്ണായിരുന്നു. ആ പെണ്ണിനോടുള്ള ഇഷ്ടം കാരണത്താൽ സുഡാനിനെ അവൾക്ക് അവന് ഇഷ്ടമായി, കറുത്ത അവളുടെ നാട് ഇഷ്ടമായി. എത്രത്തോളം എന്ന് വെച്ചാൽ കറുത്ത നായയെ പോലും അവന് ഇഷ്ടമായി. കാരണം അവള് കറുപ്പായതുകൊണ്ട് അവന് ഇഷ്ക് ബാധിച്ച ആ ഒരു പെണ്ണ് കറുപ്പായതിന്റെ പേരിൽ കറുപ്പുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഇഷ്ടം, കറുപ്പ് പറഞ്ഞ എല്ലാത്തിനോടും ഇഷ്ടം. സുബ്ഹാനല്ലാഹ്, വലിയ അപകടമാണ്. ഇഷ്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവന്റെ നിയന്ത്രണം അവന്റെ കൽബിൽ നിന്ന് നഷ്ടപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഇത്ര വാർത്തകൾ കേൾക്കുന്നത് ഓരോരുത്തർ ഇഷ്ക് ബാധിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. വലിയൊരു പരീക്ഷണമാണത്, വലിയൊരു പരീക്ഷണമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള വഴികൾ ഷെയ്ഖ് അടുത്ത് പറയുകയാണ്. ഇതിന്റെ അവസാനത്തിലേക്ക്, ഇഷ്ക് ബാധിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇനാബത്തുഹു ഇലല്ലാഹി വ മുഹബ്ബത്തുഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കുള്ള ഇനാബത്ത്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്. നമുക്കറിയാം ഒരുപാട് സഹോദരന്മാർ അവർ ഒരു ജീവിതം അവരുടെ കോളേജ് ലൈഫ് അതുപോലുള്ള ജീവിതം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനിടയിൽ പിന്നെ ദീനിനെ മനസ്സിലാക്കി തൗഹീദ് ഉൾക്കൊണ്ട് സൽഫി മൻഹജിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന കാര്യമാണ് അവർക്ക് ഇഷ്ക് ബാധിച്ചതിന് അവർ എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥ. പറഞ്ഞാലോ, മറ്റുള്ള എന്ത് തിന്മ പോലെയുമല്ല, അത് കൽബിൽ അതിയായി മുറുകിക്കിടക്കുന്നതാണ്. അവരെന്ത് ചെയ്യും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ പല യുവാക്കൾക്കും ഉണ്ടാവാറുണ്ട്. അതിനുള്ള പരിഹാരമായിട്ട് അവർ മനസ്സിലാക്കട്ടെ, രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്കുണ്ടാവണം. ഒന്നാമത്തേത് അൽ ഇനാബത്തു വൽ മുഹബ്ബ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഇനാബത്ത്. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, തൗബയോടൊപ്പം കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ഇനാബത്ത് എന്ന് പറയാ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അതോടൊപ്പം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാനും ശ്രമിക്കുക. രണ്ടാമത്തെ വിഷയം അൽ ഖൗഫ്, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഭയമുണ്ടാവുക. കാരണം ഇനാബത്ത് അതുപോലെ ഹുബ്ബും, അല്ലാഹുവിനോട് അതിയായ ഇഷ്ടമുണ്ടാവുക. അതായത് ഒരു ഇഷ്ക് നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിലുള്ള വഴി അതിനേക്കാൾ ശക്തമായൊരു ഹുബ്ബ് മറ്റൊന്നിനോട് ഉണ്ടാവുക എന്നതാണ്. ഈ ഇഷ്ക് തീർച്ചയായിട്ടും നമുക്ക് ദോഷമാണ് ഉണ്ടാക്കുക, ഹറാമായതാണ്, അത് നമുക്ക് പല രീതിയിലുള്ള വേദനകൾ ഉണ്ടാവും. ഇതിന്റെ അവസാനത്തെക്കുറിച്ചും അതിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ഇഷ്കിനെ ഒഴിവാക്കൽ എളുപ്പമായിരിക്കും. അതേസമയം ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ ഒരു ഹുബ്ബ് വന്നാൽ ഇത് ഒഴിവാക്കൽ എളുപ്പമായിരിക്കും. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹുബ്ബ്, അതാണ് ഇനാബത്തും. അതോടൊപ്പം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക വഴി, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ കുറിച്ച് പഠിക്കുക വഴി അള്ളാഹുവിനോട് അതിയായ ഹുബ്ബ് ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിനോട് കുറിച്ചുള്ള ഭയം ഉണ്ടാവുക. കാരണം ഖൗഫ് എന്നുള്ളത് ഇഷ്കിനെതിരായിട്ടുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഭയം യഥാർത്ഥ രീതിയിൽ വന്നാൽ അത് ഇഷ്കിനെ ഇല്ലാതാക്കി കളയും. അപ്പൊ നമുക്ക് ആ ഫിത്നയിൽ നിന്ന്, ആ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ഇത് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായിട്ടും ഈ ഇഷ്കിൽ നിന്ന്, നമുക്ക് ബാധിച്ച ഇഷ്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്; രണ്ട്, അള്ളാഹുവിനോടുള്ള ഖൗഫ്. ഇനി ഇത് രണ്ടും ഉണ്ട് ഒരാൾക്ക് എന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഒരാൾക്കുണ്ട്, ഉണ്ടായാലും അവൻ വീണ്ടും ആ ഇഷ്കിൽ പെട്ടുപോകണമെങ്കിൽ രണ്ട് സന്ദർഭങ്ങളിലാണ് അവൻ പെട്ടുപോവുക. ഒന്ന്, അവന് ഹഫലത്തിലാവുമ്പോൾ, അവൻ അശ്രദ്ധയിൽ പോകുമ്പോൾ. അവൻ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നഷ്ടതയായി കഴിഞ്ഞാൽ അവനെ തിന്മയിൽ പെടും. നാം പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ഇന്ന് നമ്മുടെ നാടുകളിൽ നല്ല ദീനിയായി ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ നമസ്കരിക്കുന്നുണ്ടാവും, ദീനിയായി ജീവിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടാവും. അവരിൽ നിന്ന് ഇതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ഒരു നസീഹത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കുടുംബങ്ങളിൽ നിന്നുണ്ടാകാം, നമ്മുടെ ഒപ്പമുള്ള സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകാം. ഒരിക്കലും അവരെ ഒരു ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. കാരണം അത്രയധികം നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ യുവാക്കളും യുവതികളും മുസ്ലിമീങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണിത്. അവരോട് ഏറ്റവും നല്ല റഹ്മത്ത് കാണിക്കേണ്ട ഒരു സമയമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ദുആ ചെയ്യേണ്ട സമയവുമാണ്. അവർ ശരീരം കൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും മനസ്സുകൊണ്ടും മറ്റെല്ലാം മറ്റു പലയിടത്തും എത്തുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് അവരോട് നല്ല കാരുണ്യം ഉണ്ടാവണം. ഇവിടെ നമ്മൾ പറഞ്ഞത്, ഒന്ന്, ഗഫ്ലത്തിലാവുമ്പോൾ വീണ്ടും അവരതിൽ പെട്ടുപോകും. രണ്ട്, ഒരാൾ ഹുബ്ബും ഹൗഫുമുള്ള ആളായിരിക്കും, പക്ഷെ ചില സമയത്ത് ചില ഹറാമുകളിൽ പെട്ടുപോകും. ആ ഹറാമുകളിൽ പെട്ടുപോയാൽ, അല്ലെങ്കിൽ ചില സമയത്ത് വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കുന്ന അവസ്ഥ വരും, ചിലപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടുപോകുന്ന അവസ്ഥ, അങ്ങനെ ഒഴിവായി പോയി കഴിഞ്ഞാൽ ആ സന്ദർഭത്തിലും ചിലപ്പോൾ അവർ വീണ്ടും ഇഷ്കിൽ പെടും. അതായത് ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വഴി വർദ്ധിക്കും, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വഴി കുറയും. അപ്പൊ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാത്ത സമയങ്ങളിൽ അവന് വീണ്ടും ഒരു തവണ ബാധിച്ചവന് വീണ്ടും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശൈത്താന്റെ വലിയൊരു കെണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തഖ്വയുള്ള ഒരാളെ അയാൾക്ക് പുതിയൊരു തിന്മ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ശൈത്താന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതേസമയത്ത് അവൻ മുമ്പ് ചെയ്തൊരു തിന്മയെ വീണ്ടും ഓർമ്മിപ്പിക്കുക, നഫ്സിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് പിശാചിന് എളുപ്പമുള്ള കാര്യമാണ്. പിശാചിന് അതിലേക്കാണ് കൂടുതൽ ശ്രമിക്കുക. നമ്മൾ മുമ്പ് ചെയ്ത് അത് ഒഴിവാക്കി പശ്ചാത്തപിച്ച് മടങ്ങിയാലെ തിന്മകളും ഉണ്ടെങ്കിൽ പിശാച് അതിനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന അവസ്ഥയും ഉണ്ടാവും. അതിനുവേണ്ടി നമ്മളെ ഒരുക്കും. ഉദാഹരണത്തിന്റെ ഉദാഹരണം പറഞ്ഞുതരാം, ഇതുമായി ബന്ധപ്പെട്ടല്ല. ഇത് പറയാം, ഒരു വ്യക്തി അവൻ നല്ല രീതിയിൽ അള്ളാഹുവിനെ അനുസരിച്ച് നിർബന്ധമായ കാര്യങ്ങൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവനെ പിഴപ്പിക്കാൻ ശൈത്താൻ ആവശ്യം, ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ ചിന്ത, അതിലവൻ വീഴുന്നില്ല എങ്കിൽ രണ്ട്, അവനെ ശഹവത്ത് കൊണ്ട് കീഴ്പ്പെടുത്തുകയാണ്. ശഹവത്ത് കൊണ്ട് കീഴ്പ്പെടുത്താൻ ശൈത്താൻ ആദ്യം ചെയ്യിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവന് സംരക്ഷണമായിട്ടുള്ള അള്ളാഹുവിന്റെ ദിക്കറിന് മടിയുണ്ടാക്കും, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മടിയുണ്ടാക്കും. അതുപോലെ തന്നെ അബിക്കാരകൾ കൃത്യമായി ചെല്ലുന്നവനാണെങ്കിൽ അതിന് അവന് മടിയുണ്ടാക്കും, അത് സുന്നത്തായ നമസ്കാരങ്ങളാണെങ്കിൽ അതിന് അവൻ മടിയുണ്ടാക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അവനെ മടി പിടിപ്പിച്ച് അത് ഓരോന്നായിട്ട് ഒഴിവാക്കിപ്പിക്കും. രണ്ടാമതായിട്ട് നിർബന്ധമായ കർമ്മങ്ങളിലേക്കായിരിക്കും ശൈത്താന്റെ ശ്രദ്ധ. ശൈത്താൻ പിന്നെ നിർബന്ധമായ കർമ്മങ്ങളിൽ നിന്ന് അടിമയെ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിർബന്ധമായതിൽ നിന്ന് ഒരാൾ അത്ര പെട്ടെന്ന് ഒഴിവായിക്കോളുന്നില്ല, സുന്നത്തിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാലും. അപ്പൊ നിർബന്ധമായതിനും മടി ഉണ്ടാക്കേണ്ടി വരും. അതിന് ശൈത്താന് ചില വഴികളുണ്ട് ശഹവത്തുകളുടെ ഇനങ്ങളിൽ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവന് അധികമായി ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത്. അവന് ധാരാളമായി ഭക്ഷണത്തിലേക്ക് താല്പര്യമുണ്ടായിക്കൊണ്ടേയിരിക്കും. അവന്റെ ശഹവത്ത് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളോട് താല്പര്യം കൂടുതൽ വർദ്ധിപ്പിക്കും. അങ്ങനെ ഭക്ഷണം ധാരാളം വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരത്തിന് മടിവാദിക്കും. മടിവാദിക്കുമ്പോൾ അവൻ ഓരോ നിർബന്ധ നമസ്കാരങ്ങളും ജമാഅത്തുകളിൽ നിന്ന് ഒഴിവാകാൻ തുടങ്ങും. സുബ്ഹി നമസ്കാരത്തിന് വരാൻ ബുദ്ധിമുട്ടായി മാറും. അങ്ങനെ ബുദ്ധിമുട്ടായി മാറുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും അവന് എളുപ്പത്തിൽ ശൈത്താന് കൂടുതൽ ശഹവത്തുകളിലേക്ക് ക്ഷണിക്കാൻ സാധിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട്, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുക, അതല്ല എങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക എന്ന് പറയും. നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞിടത്ത് തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ ഭക്ഷണം കുറച്ചിരിക്കണം. അഥവാ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതിനെതിരായിട്ട് അമിതമായി ഭക്ഷണം കഴിച്ചാൽ നോമ്പിന്റെ ഈ ഗുണം ലഭിക്കില്ല, നോമ്പിന്റെ പ്രതിഫലം കിട്ടും, നോമ്പുകൊണ്ട് യുവാക്കൾക്ക് വെച്ചിട്ടുള്ള ഗുണം ലഭിക്കില്ല എന്നുള്ള തരത്തിൽ. അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അസ്സബർ വശുക്കർ എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും, ഒരാൾക്ക് ഇതുപോലെയുള്ള ശഹവത്തുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് ഈ ശഹവത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുക എന്നതാണ്. അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശഹവത്ത് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ആ ഭക്ഷണങ്ങൾ മാറ്റി അധികം ശഹവത്തില്ലാത്ത ഭക്ഷണങ്ങളിലേക്ക് കടക്കുക. അങ്ങനെ ഓരോ വിഷയത്തിൽ ഇവിടെ നാം പറഞ്ഞു വന്നത്, ശൈത്താൻ ഇഷ്ക് കൊണ്ട് പിന്നെ പാപങ്ങൾ കൊണ്ട് കുറയുന്ന സമയത്ത് അവന് വീണ്ടും ഇഷ്കിലേക്ക് വീണ്ടും വീഴ്ത്തി കളയും. അവൻ ഏതൊന്നിൽ നിന്നാണോ തൗബ ചെയ്ത് മടങ്ങിയത്, ഏതൊക്കെ പോകുന്നത്, അവന് ഹബ്ബുണ്ടായി, അവന് ഹൗഫുണ്ടായി, പക്ഷെ വീണ്ടും അതിൽ വീഴുന്ന അവസ്ഥയുണ്ടാകും. ഇനി ശേഖ് പറയുന്നത്, ഇത് അവസാനമായിട്ട് ശരീരത്തിന്റെ രോഗം പോലെ തന്നെ, ശരീരത്തിന്റെ രോഗം നാം എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, അതിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവെക്കുന്നുണ്ട്, രോഗത്തെ തടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ കൽബിന്, കൽബിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന കാര്യങ്ങൾ ഇൽമു നാഫിഉ വൽ അമലു സാലിഹ്, ഏത് ഉപകാരപ്രദമായ ഇൽമ്, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ, അതവന്റെ കൽബിനെ ഏറ്റവും നല്ല ആരോഗ്യപൂർണമാക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആൻ എന്നുള്ളത്, അള്ളാഹുവിന്റെ കലാം. നമുക്കൊരു ദിവസത്തിൽ ഖുർആനുമായി ബന്ധമുണ്ടെങ്കിൽ വലിയൊരു സംരക്ഷണമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരു ദിവസം പോലും ഖുർആനുമായി ബന്ധമില്ലാത്ത നമുക്ക് ഉണ്ടാവരുത്. ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ അടുക്കലേക്ക് വരാൻ പിശാചിന് അറപ്പാണ്, പിശാചി വെറുക്കും ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ അടുത്തേക്ക്. എത്ര പാരായണം ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം അതിനുവേണ്ടി ശ്രമിക്കുക. എന്നാൽ ശൈഖ് പറയാണ്, ഇഷ്ക് ബാധിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ധാരാളമായി ദുആ ചെയ്യുക. ആഖിറുൽ ലൈലി വഉഖാത്തിൽ ആദാൻ വൽ ഇഖാമ, രാത്രിയിലെ അവസാന സമയത്ത് അഥവാ തഹജ്ജുദിന്റെ ആ സമയത്ത് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ, വഫി സുജൂദിഹി സുജൂദിൽ, വഫി അദ്ബാരി സ്സലവാത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ അതിലേക്ക് ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിക്കുക. ഫഇന്നഹു മൻ ഇസ്തിഗ്ഫറല്ലാഹ തുമ്മ താബ ഇലൈഹി മത്തഅഹു മതാഅൻ ഹസന ഇലാ അജലിൻ മുസമ്മ, ആരാണോ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നത്, തൗബ ചെയ്ത് മടങ്ങുന്നത്, അവൻ ഏറ്റവും നല്ലൊരു വിഭവം അള്ളാഹു സുബ്ഹാനഹു വതആല ആസ്വദിപ്പിക്കുന്നതാണ്. അതുപോലെ അദ്ക്കാറുകൾ, അദ്ക്കാറുകൾ ഫിൻ നഹാരി വഖ്തിൻ നൗമി വലിസ്ബിർ അലാ മാ യഅ്റിബു ലഹു മിനൽ മവാനി വസ്സവാരിഫ്, അതായത് പകലെയുള്ള അദ്ക്കാറുകൾ, രാവിലെയുള്ളത്, വൈകുന്നേരമുള്ളത്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ളത്, അതുപോലെ തന്നെ അവൻ ക്ഷമ അവലംബിക്കുക. അതുപോലെ വല്ല ഹർസ് അലാ ഇക്മാലിൽ ഫറായിലി മിനൽ സ്സലവാത്തിൽ ഖംസ് ബാത്തിനതൻ വലാഹിറ, നമസ്കാരം കൃത്യമായി അഞ്ചു വക്ത് നമസ്കാരം ബാത്തിനായിട്ടും വാഹിറായിട്ടും, അഥവാ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, അതുപോലെ തന്നെ അവന്റെ നമസ്കാരത്തിലുള്ള ശ്രദ്ധ അത് പൂർണ്ണമായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ദീനിന്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവൻ ശരിയായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശൈഖു പറയുന്നു, ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇത് പറയട്ടെ എന്നുള്ളത്. കാരണം എത്ര വലിയ ഭാരമാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും കൽബിന്റെ രോഗങ്ങൾക്കുള്ള മഹത് ായ ഒരു ശിഫയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം എന്ത് ദുർബലത അനുഭവിക്കുകയാണെങ്കിലും, എന്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിലും, മാനസികമാവട്ടെ ശാരീരികമാവട്ടെ, അതിനുള്ള വലിയൊരു ശിഫ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതിലുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നൊരു ശൈഖ് പറയാണ്, അവൻ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യട്ടെ. ഒരിക്കലും അവൻ ദുആയിൽ ധൃതി കാണിക്കരുത്. ധൃതി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്ര കാലം ദുആ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചില്ല, അള്ളാഹു സ്വീകരിക്കുന്നില്ല, എന്റെ ദുആ ഉത്തരം ചെയ്യുന്നില്ല, ഈ രീതിയിൽ അവൻ പറയരുത്. കാരണം ശൈഖ് പറയാം, അന്നൻ നസ്റ മഅ സബ്ർ, ക്ഷമയോടുകൂടിയാണ് അള്ളാഹുവിന്റെ സഹായം വെത്തുക. വന്നൽ ഫർജ മഅൽ കർബ്, ഒരു ഞെരുക്കത്തിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അത് തുറവി നൽകുക. വന്നൽ മഅൽ ഉസ്രി യുസ്ര, ഒരു ഞെരുക്കത്തിന്റെ ഒപ്പമാണ് അള്ളാഹു തആല എളുപ്പം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ഒരാളും തന്നെ അവരുടെ ഏറ്റവും നല്ല അവസാനത്തിലേക്ക് എത്തിയിട്ടില്ല ക്ഷമ കൊണ്ടല്ലാതെ. നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കി, എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടു, ക്ഷമ കൊണ്ടല്ലാതെ അവരുത്തമമായ അവസാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ശൈഖ് ഉപദേശിക്കുകയാണ്, ഇഷ്ക് ബാധിച്ച ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അള്ളാഹുവിനോട് കൂടുതൽ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ കൈവിട്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ ദുആ സ്വീകരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശ അവനുണ്ടാകാൻ പാടില്ല. കാരണം എല്ലാവിധ വിജയവും ക്ഷമയോടുകൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ശൈഖ് ഇരിസാല ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഹൃദയങ്ങളുടെ രോഗങ്ങൾ അല്ലെങ്കിൽ കൽബിന് ബാധിക്കുന്ന രോഗങ്ങൾ എന്നുള്ളതിൽ നമ്മൾ മൂന്ന് ഫസ്റ്റുകളായി വിശദീകരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയുകയാണ്. ഒന്നാമത്തേത്, കൽബിന് രോഗം ബാധിക്കുമെന്നും കൽബ് മരിച്ചു പോകുമെന്നും അതിനാവശ്യമായ ഇൽമു വേണമെന്നുള്ള ഫസ്റ്റിൽ നമ്മൾ ചർച്ച കഴിഞ്ഞു. രണ്ടാമത്തേത്, കൽബിന് ബാധിക്കുന്ന ഹസദ്, എല്ലാവിധ ദേശത്തിന്റെയും വെറുപ്പിന്റെയും പേരിൽ ഉണ്ടാവുന്ന ഹസദ്, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. മൂന്നാമത്തേത്, ഇഷ്ക് കൊണ്ട് ഹുബ് കൊണ്ട് ബാധിക്കുന്ന അസുഖമാണ് ഇഷ്ക് എന്നുള്ള ഷഹ്വത്തി എന്നുള്ള, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി ഇതിന്റെ ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കൽബിന്റെ ഏത് രോഗത്തിനും പരിഹാരം എന്നുള്ളത് തഖ്വയും സബറുമാണ്. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഇന്നല്ലാഹു ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൽബുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ക് ബാധിച്ചാലും മറ്റെന്തൊരു കാര്യം ബാധിച്ചാലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് ധാരാളമായി നാം വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയും മുസ്ലിം യുവാക്കളെയും എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു തആല ഇതുപോലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اقول قولي هذا استغفر الله لي ولكم واستغفروه انه هو الغفور الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على نبينا محمد وعلى اله واصحابه اجمعين الحمد لله رب العالمين.